2022 നവംബർ 2 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പത്തനംതിട്ട 41 പത്തനംതിട്ട ഡയറിയിൽ എം ബിജുമോഹൻ എഴുതുന്നു. പത്തനംതിട്ട ജില്ല 41-ാം വയസ്സിലേക്ക് കടന്നു. 1982 നവംബർ 1 ജില്ല രൂപീകൃതമായത്. സംസ്ഥാനത്തുണ്ടായ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ നിന്നാണ് പത്തനംതിട്ട ജില്ല പിറവിയെടുത്തത്. പക്ഷേ പിന്നീട് രാഷ്ട്രീയ പ്രസക്തി ഒട്ടുമില്ലാത്ത നാടായി ഒതുങ്ങി പത്തനംതിട്ട. തനിക്ക് ലഭിക്കുമായിരുന്ന മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ജില്ല മതിയെന്ന് നിലപാടെടുത്ത അന്നത്തെ പത്തനംതിട്ട MLA KK നായരോട് പത്തനംതിട്ടക്കാർക്ക് വലിയ കടപ്പാടുണ്ട്. കൊല്ലം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളെ അടർത്തിയെടുത്ത് പത്തനംതിട്ട ജില്ലയാക്കിയത് KK നായർ എന്ന ഒറ്റ വ്യക്തിയുടെ കഠിനാധ്വാനമാണ്. ജില്ലയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ആ രാഷ്ട്രീയ ചരിത്രം ഇങ്ങനെയാണ്. 1980 EK നായനാർ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന കോൺഗ്രസിലെ ആന്റണി വിഭാഗവും കേരള കോൺഗ്രസും പിന്തുണ പിൻവലിച്ച് പുറത്തുപോയി. ഇടതുപക്ഷത്തും കെ കരുണാകരൻ നയിച്ച പ്രതിപക്ഷത്തും 70 MLA വീതമായി. സ്വതന്ത്ര അംഗമായിരുന്ന പത്തനംതിട്ട MLA KK നായരുടെ നിലപാട് നിർണായകമായി. KK നായരുടെ പിന്തുണ നേടി കരുണാകരൻ മുഖ്യമന്ത്രിയായി. പിന്തുണയ്ക്ക് പകരം മന്ത്രിസ്ഥാനം നൽകാമെന്നായിരുന്നു KK നായർക്ക് കരുണാകരൻ നൽകിയ വാഗ്ദാനം. മന്ത്രി വേണ്ട, പത്തനംതിട്ട ജില്ല മതിയെന്നായി KK നായർ. ആവശ്യം കരുണാകരൻ അംഗീകരിച്ചു. മിനി മാത്യു എന്ന IAS ഓഫീസറെ പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. പക്ഷേ 90 ആയുസുമായി കരുണാകരൻ മന്ത്രിസഭ തകർന്നു. തുടർന്ന് 1982 വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. കരുണാകരന്റെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നു. ആ വർഷം നവംബർ 1 പത്തനംതിട്ട ജില്ല നിലവിൽ വന്നു. ഭൂവിസ്തൃതിയുടെ പകുതി വനപ്രദേശമായ പത്തനംതിട്ട മലകളും പുഴകളും കലകളും വിനോദ കേന്ദ്രങ്ങളും ഇഴചേർന്ന നാടാണ്. തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലൂടെയും മാരാമണ്ണിലൂടെയും ലോകപ്രശസ്തി നേടിയ നാട്. 40 തികഞ്ഞ ജില്ലയ്ക്ക് വികസന കാര്യങ്ങളിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. പ്രവാസികളേറെയുള്ള 2-ാമത്തെ ജില്ല. പക്ഷേ പ്രവാസി സംരംഭങ്ങൾ എണ്ണിയാൽ വളരെ ചുരുക്കം. കാർഷിക സംസ്കാരം വേരൂന്നിയ പ്രദേശങ്ങൾ നിരവധി. റബ്ബർ, നെല്ല്, കുരുമുളക്, കൈത, റംബുട്ടാൻ കൃഷികൾ വ്യാപകമായുണ്ട്. എന്നാൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനും കയറ്റുമതിക്കും സർക്കാർ പദ്ധതികളും സഹായങ്ങളുമില്ല. റാന്നിയിൽ റബ്ബർ പാർക്ക് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം 3 പഴക്കത്താൽ പ്രതീക്ഷയറ്റു. പൊതുമേഖലയിൽ വ്യവസായ സ്ഥാപനങ്ങളില്ല. കുന്നന്താനത്തും എളമണ്ണൂരിലും കിൻഫ്ര പാർക്കുകൾ കിതയ്ക്കുന്നു. റെയിൽവേ ഭൂപടത്തിൽ പത്തനംതിട്ട ജില്ല 7 കിലോമീറ്ററിൽ ചുരുങ്ങി. കോവിഡിൽ നിർത്തലാക്കിയ KSRTC ദീർഘദൂര സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. രാത്രി 7 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചും പൊതുഗതാഗതം അവസാനിപ്പിച്ചും ഉറങ്ങുന്നതാണ് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയുടെ ശീലം. ഇരുട്ടിയാൽ ഗതാഗത സംവിധാനമില്ലാത്ത ജില്ലാ ആസ്ഥാനം എന്ന പേരുദോഷം മാറ്റിയെടുക്കാൻ ജനപ്രതിനിധികൾക്ക് നേരമില്ല. ആശ്വാസമായി കോന്നി മെഡിക്കൽ കോളേജ്. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ദേശീയ മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചതോടെ ജില്ലയുടെ ദീർഘനാളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനും കഴിഞ്ഞ ദിവസം തുടക്കമായി. 100 MBBS സീറ്റുകൾക്കാണ് ഇവിടെ അനുമതി ലഭ്യമായത്. KU ജനീഷ് കുമാർ MLA സമയോചിതമായ ഇടപെടൽ നടപടികൾ വേഗത്തിലാക്കി. മന്ത്രി വീണ ജോർജ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, കോന്നി മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഏകോപനവും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് കോന്നി മെഡിക്കൽ കോളേജിൽ 280 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സാധ്യമാക്കിയത്. 200 കിടക്കകളുള്ള ആശുപത്രിയുടെ 2-ാമത്തെ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ക്യാന്റീൻ, ഹോസ്റ്റലുകൾ, ക്വാർട്ടേഴ്സുകൾ, ലോണ്ടറി, അനിമൽ ഹൌസ്, ഓഡിറ്റോറിയം, മോർച്ചറി എന്നിവയുടെ നിർമ്മാണത്തിനായി 200 സാമ്പത്തികാനുമതി ലഭ്യമാക്കി നിർമ്മാണം ആരംഭിച്ചു. കോവിഡ് കാലത്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് OPIP അത്യാഹിത വിഭാഗം എന്നിവ നേരത്തെ ആരംഭിച്ചിരുന്നു. മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി, ഇ ഹെൽത്ത്, കാരുണ്യ മെഡിക്കൽ സ്റ്റോർ, ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ്, അനാട്ടമി വിഭാഗം, ലാബ്, അനാട്ടമി മ്യൂസിയം, ലൈബ്രറി, ലെക്ചർ തിയേറ്റർ, ഫാർമക്കോളജി വിഭാഗം ലാബ്, ബയോകെമിസ്ട്രി വിഭാഗം ലാബ്, ഫിസിയോളജി ലാബ്, പ്രിൻസിപ്പലിന്റെ കാര്യാലയം, പരീക്ഷാ ഹാൾ, ലെക്ചർ ഹാൾ, പത്തോളജി വിഭാഗം ലാബ്, മൈക്രോബയോളജി ലെക്ചർ ഹാൾ, ഫർണിച്ചറുകൾ, ലൈബ്രറി ബുക്കുകൾ, സ്പെസിമെനുകൾ, പഠനോപകരണങ്ങൾ, ആശുപത്രി വികസന സമിതി എന്നിവ സാധ്യമാക്കി. പത്തനംതിട്ടയെ ഉയരങ്ങളിലെത്തിക്കാൻ സാധ്യതകളേറെയുണ്ട്. പ്രകൃതിയുടെ അനുഗ്രഹം ലഭിച്ച നാട്ടിൽ വിനോദസഞ്ചാര വികസനം പ്രധാന ആകർഷണമാണ്. ഗവി, കോന്നി ആനത്താവളം, അടവി ഇക്കോ ടൂറിസം എന്നിവ രാജ്യാന്തര ശ്രദ്ധ നേടിയ വിനോദ കേന്ദ്രങ്ങളാണ്. ശബരിമല, ആറന്മുള, പടയണി ഗ്രാമങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ കോർത്തിണക്കി പുതിയ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്.